Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ജീവിതമേവ അദ്വിതീയം ആ ഭാഗത്തിലാണ് വ്യാഖ്യാനിച്ചത്. അദ്വിതീയം നാശദ്വിതീയം വസ്തുന്തരം വിദ്യദൈത്യ അദ്വിതീയം. സതേവ ഇതമഗ്രാസീത് ഏകമേവ അദ്വിതീയം. ഈ വാക്യത്തിനാണ് ഒരു ഭാഷകാരൻ വിശദീകരിക്കുന്നത്. അതിന് ദൃഷ്ടാന്തമായി സുഷുതിയെ പറഞ്ഞു. അതിൽ സത് സത് അസ്തിത്വമ, ഇത് ജാഗ്രത അനുഭവത്തിൽ സദാ അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ അസ്തിത്വം. ഈ അസ്തിത്വത്തെ സംബന്ധിച്ച് അദ്വൈത പറയുന്ന എന്താണ്? എല്ലാം ഈ അസ്തിത്വത്തിൽ അധിഷ്ഠിതമാണ്. പ്രപഞ്ച കാരണം തന്നെ ഈ അസ്തിത്വമാണ്. അതിൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നു, അതിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇത് അദ്വൈതിയുടെ കാഴ്ചപ്പാട്. മറ്റ് ആസ്തികന്മാർ ഇവിടെ പറയുന്നത് ന്യായ വൈശേഷിക പക്ഷം, ഇവരെ ഒരുമിച്ച് പറയും. ഭൂതമനും പ്രണാദും അവരുടെ അനുയായികൾ. ചിലപ്പോൾ അവരെ വൈശേഷികരെന്ന് പറയും, ചിലപ്പോൾ അവരെ നയ്യായികരെന്ന് പറയും. രണ്ടു പറഞ്ഞാലും ഒരു വോട്ട് കഴിഞ്ഞു. രണ്ടുപേരുടെയും ചിന്താഗതിയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടരും ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണ്, വസ്തുനിഷ്ഠമായി പഠിച്ചവരാണ്. ഈ പ്രപഞ്ചം എന്താണ്? അതുപോലെ ദ്രവ്യം, ഗുണം, കർമ്മം, മുഖ്യമായിട്ട് ഈ മൂന്ന് കാര്യം ഇതാണ് ഈ പ്രപഞ്ചം. ദ്രവ്യം, പൃഥ്വി തുടങ്ങിയ പദാർത്ഥങ്ങൾ ദ്രവ്യമാണ്. അതിനുള്ള രൂപം, രസം, ഗന്ധം, ഗുണമാണ്. ചലനം, കർമ്മമാണ്. ഇതാണ് ഈ പ്രപഞ്ചത്തിലെ മുഖ്യമായ ഭാഗം. ഇതിൽ പ്രപഞ്ചത്തിൻ്റെ മിക്കവാറും എല്ലാ ഘടകങ്ങളും അന്തർഭവിക്കുന്നു. ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർ, ഗൗതമിൻ്റെ അനുയായികളും കണാദിൻ്റെ അനുയായികളും ഒരേ അഭിപ്രായക്കാരാണ്. അവർ സത്തയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർ പറയുന്ന എന്താണ്? സത്ത എന്ന് പറയുന്നത് ദ്രവ്യം, ഗുണം, കർമ്മം, ഈ മൂന്ന് വസ്തുക്കളുടെ സ്ഥിതി എന്ന ഒന്നാണ്. പിന്നെ അവർ സമവായ സംബന്ധം എന്ന് പറഞ്ഞൊരു സംബന്ധത്തെ സ്വീകരിക്കുന്നു. ദ്രവ്യഗുണകർമ്മങ്ങളിൽ സത്ത സ്ഥിതി ചെയ്യുന്നു. അത് മറ്റുള്ള പദാർത്ഥങ്ങളുമായിട്ടാണ് ബന്ധമുള്ളത്. വാസ്തവത്തിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്നത് ദ്രവ്യഗുണകർമ്മങ്ങളിലാണ് എന്ന് അവർ പറയുന്നു. ഇപ്പം അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് കേവലം വിശ്വാസത്തിൻ്റെ പേര് സ്വീകരിക്കുന്നുള്ളൂ. മറ്റ് ആധ്യാത്മികമായ ഏത് വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഞാൻ പറയും നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ, ഇന്ന സാധനം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാവും. അപ്പം ഫലം സാധനം ചെയ്താലേ ഫലം ഉണ്ടാവും. അപ്പൊ അതുവരെ അത് വിശ്വസിക്കേണ്ടി വരും, വിശ്വസിച്ച് ചെയ്യേണ്ടി വരും. ആധ്യാത്മികമായ എല്ലാ സമ്പ്രദായത്തിലും അതാണ്. ആദ്യം ഫലം കിട്ടിയതിന് ശേഷം പിന്നെ സാധനം അത് സാധ്യമാണ്. ആദ്യ സാധന പിന്നെ ഫലം. അപ്പോൾ സാധനയിൽ ഫലത്തെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രതീക്ഷിക്കണമെങ്കിലോ വിശ്വാസം, അതിനെത്തന്നെ ശ്രദ്ധയെന്ന് പറയും. ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് അങ്ങനെയാണ്. വിശ്വാസത്തെ എന്നെ ആശ്രയിച്ചിരിക്കുന്നത് കേവലം വിവേകത്തെയാണ് പറയുന്നു. സത്തയിലാണ് സർവം അധിഷ്ഠിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ചോദ്യം ചെയ്യാം, എന്നും അത് ചോദ്യം ചെയ്യും. അത് മുമ്പ് ചോദ്യം ചെയ്തവരാണ് വൈശേഷികന്മാർ. ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് കൂട്ടർ: ന്യായവൈശേഷികന്മാർ, ബൗദ്ധന്മാർ, മീമാംസ. ഒരു മൂന്ന് പേരും ഈ പറയുന്ന അദ്വൈതി പറയുന്നതിനങ്ങോട്ട് സ്വീകരിക്കാൻ പ്രയാസമുള്ളവരാണ്, അല്ലെങ്കിൽ അദ്വൈതി പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളവരല്ല. ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതത്തിന് മുമ്പ് തന്നെ ശരിക്കും വളർച്ച പ്രാപിച്ച ദർശനങ്ങളാണിത് മൂന്നും. മീമാംസകരും ന്യായവൈശേഷികരും ബൗദ്ധന്മാരും. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് മുമ്പ് തന്നെ പല കാഴ്ചപ്പാടുകളും ഉണ്ടായി. ഒരു ആചാര്യൻ്റെ ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കുന്നു, പിന്നെ അതിനെ പിന്തുടരാൻ കുറച്ച് പേര് വരും. അപ്പോൾ അത് സമ്പ്രദായമാണ്. മീമാംസ സമ്പ്രദായം, ന്യായവൈശേഷിക സമ്പ്രദായം, ബൗദ്ധ സമ്പ്രദായം. ഈ സമ്പ്രദായങ്ങളെല്ലാം ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന് മുമ്പ് നിലനിന്നിരുന്നു. അപ്പോൾ അതിന് അവരീ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശങ്കരാചാര്യർ അവിടെ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. എന്താണ്? സത്തിലാണ് സർവം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരത് ചോദ്യം ചെയ്യുന്നുകൊണ്ട് ഓരോരുത്തരും ഓരോ സമ്പ്രദായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇല്ല, ചിന്തകൾ സാമ്പ്രദായികമാണ്. അപ്പം അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളിങ്ങനെയാണ് പഠിച്ചത്, അതങ്ങനെ മാറ്റാൻ കഴിയും, ഞങ്ങൾ പഠിച്ചത് അങ്ങനെ മാറി ചിന്തിക്കും എന്നവർ ചിന്തിക്കും. അവർ ചോദ്യം ചെയ്യും. അപ്പോൾ അതിന് സമാധാനം പറയും. ഇത് പഴയകാലത്ത് നടന്നിരുന്നു, ഇന്നങ്ങനെയല്ല. ഇന്ന് പുതിയ ശാസ്ത്രങ്ങളായി, പുതിയ ചിന്താഗതിയായി. അപ്പോൾ അവിടെ നമ്മളിത് പറയുമ്പോൾ അതിനും ചിന്തിക്കുന്നവർ ചോദ്യം ചെയ്യും, അതെങ്ങനെ സംഭവിക്കും? സത്ത് അങ്ങനെ സർവത്തിന് ആധാരമോ അത് മറ്റൊന്നായിക്കൂടെ? ആ രീതിയിൽ നിന്നും ചിന്ത വരാം, ചോദ്യം വരാം. ഈ പറയുന്നതിന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരിന്നുമുണ്ട്. അതിനുള്ള ഒരു പ്രത്യേകത ഇന്നിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആധുനികമായി ചിന്തിക്കുന്നവരും ഈ വൈശേഷികൻ, ബൗദ്ധൻ, മീമാംസകൻ, പ്രധാനമായിട്ടും ഈ മൂന്ന് കൂട്ടരാണ് ശങ്കരാചാര്യ എതിരാളികൾ. മറ്റുള്ളവരെല്ലാം അത് കഴിഞ്ഞേ വരുന്നു. ഈ മൂന്ന് കൂട്ടരും അവതരിപ്പിച്ച ചിന്താഗതിയിൽ നിന്നും അപ്പുറമൊന്നും ഇന്ന് ആർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ചിന്തിക്കുന്നവരും ഇതിനകത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പുതിയ ചിന്തകന്മാർക്കൊന്നും ഇത് കടന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലേതിലെങ്കിലും ഒന്നിലായിരിക്കും, അല്ലെങ്കിൽ ചാർവാകനോ അതുപോലെ മറ്റാരെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. കാരണം അദ്വൈതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കേവല ശ്രദ്ധ കൊണ്ട് അതിനെ സ്വീകരിക്കാത്ത ഒരു മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും വരും, വികല്പങ്ങളും വരും. അതെങ്ങനെ സാധ്യമാകും? അതിൻ്റെ സമാധാനങ്ങളെല്ലാം ഈ ചർച്ചയിലൂടെ കിട്ടും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ അസംസ്കൃതമായി. മുമ്പ് അവർ ചിന്തിച്ചത് വളരെ സംസ്കൃതമാണ്. കാരണം അവർക്കൊരു ചിന്താ പദ്ധതി ഉണ്ടായിരുന്നു. വിശേഷികനായാലും ബൗദ്ധനായാലും മീമാംസകരായാലും അവരൊരു സമ്പ്രദായത്തെ പിന്തുടരുന്നു. സമ്പ്രദായത്തെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അതിനനേകം ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. ആ ശിഷ്യ പരമ്പരയിൽ ഇതിനെക്കുറിച്ച് വളരെ ചിന്തകൾ നടന്നു. അപ്പം അതിൽ നിന്ന് പല സിദ്ധാന്തങ്ങളും അവർ സ്വരൂപിച്ചിട്ടുണ്ട്. അതാണ് സംസ്കൃതമായ ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന വികല്പങ്ങളെന്ന് പറയുമ്പോൾ അത് പ്രാകൃതമാണ്, അതിനടിസ്ഥാനം അതെന്തുകൊണ്ട് അങ്ങനെ എന്നൊരു ചോദ്യം മാത്രം. അതിന് അടിസ്ഥാനപരമായി നമ്മുടെയിലൊന്നുമില്ല. നമ്മുടെ സാമാന്യമായ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരും, അതെങ്ങനെ ശരിയാകും, സത്തയാണോ സർവത്തിനും ആധാരമോ എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും. നമ്മുടെ ഈ പ്രാകൃതമായ ചിന്തകളെല്ലാം അതിനെല്ലാം സംസ്കരിച്ചതാണ് ഈ ദർശനങ്ങൾ, വൈശേഷികം, മീമാംസ എന്നെല്ലാം പറയും. അതുകൊണ്ട് ചിലർ പറയും ഈ ചിന്തകൾക്ക് നിന്ന് പ്രസക്തിയില്ല എന്ന് പറയും. വൈശേഷികൻ ഏതോ നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചിരുന്ന ആളും ഭാഷകാരൻ അവരെ ഖണ്ഡിക്കുന്നു, അവർ ചിന്താഗതി ചോദ്യം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എന്തിനാ മനസ്സിലാക്കുന്നു, ഇന്നെന്താ അതിൻ്റെ പ്രസക്തിയെന്ന് തന്നെ ചിന്തിക്കും. പക്ഷെ അതിന് പ്രസക്തിയുണ്ട് എന്തുകൊണ്ട്? കാരണം ഇന്നത്തെ നമ്മുടെ പ്രാകൃതമായ ചിന്തകളെ വികല്പങ്ങളെ സംസ്കരിച്ചെടുത്തതാണ്. ഇന്നത്തെ നമ്മുടെ പൂർവപക്ഷങ്ങൾ, നമ്മുടെ മനസ്സ് വരുന്ന പൂർവപക്ഷങ്ങളിൽ നിന്നും വളരെ മുമ്പോട്ട് പോയിട്ടുള്ളതാണ് ഈ ദാർശനികന്മാരെന്ന്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തകൾക്ക്, ചോദ്യങ്ങൾക്ക്, നമ്മുടെ മനസ്സിൻ്റെ വികല്പങ്ങൾക്കെല്ലാം പ്രസക്തി ഉണ്ടെങ്കിൽ ഇതിനും പ്രസക്തിയുണ്ട്. ഇവർ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ഏതൊരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലും വരാവുന്ന രീതിയാണ്. പക്ഷെ അത് വൈശേഷികം, മീമാംസ എന്നെല്ലാം പറഞ്ഞ് പ്രത്യേകിച്ച് പറയുമ്പോൾ അതിന് കുറച്ച് സാങ്കേതികത്വം മറ്റും കൂടിയിരിക്കുമെന്നേ ഉള്ളൂ. അതിൻ്റെ നിലയിലാണ് ഇവിടെ ഭാഷകാരൻ അവരുടെ ചിന്താഗതികളെ ചർച്ച ചെയ്യുന്നത്. ഇത് അപ്രസക്തമായ കാര്യമാണ്, ഇന്നും പ്രസക്തമായ കാര്യങ്ങളാണ്. അവരെന്താണ് പറയുന്നത്? വൈശേഷിക പക്ഷേവി സ്വസാമാനാധികരണങ്ങളും സർവ്വസ്യൂദ്യോ സത്തിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ സത്ത് പദാർത്ഥങ്ങളിലാണ് അല്ലേ. പുസ്തകം അസ്ഥി എന്ന് പറയുന്നു. നമ്മളെന്താ സാറിന് പറയുന്നത്? നമ്മുടെ അനുഭവം എന്താണ്? ഈ പുസ്തകത്തിൽ ഒരു അസ്തിത്വമുണ്ട്, നമ്മുടെ അനുഭവം. നമ്മൾ അനുഭവപ്പെടുന്ന ഓരോ വസ്തുവിലും നമുക്കൊരു അസ്തിത്വം കൂടി അനുഭവപ്പെടുന്നു. മറിച്ചല്ല, അത് തന്നെയാണ് ഇവരും പറയുന്നത്. സസ്സാമാനാധികരണി എന്ന് പറയുന്നതാണ് സർവത്യോപദ്ധ്യതയെ നമ്മളത് ഗീതയിൽ ചർച്ച ചെയ്തതാണ്. ഘടകസൻ സസ്സാമാനാധികരണി ദ്രവ്യഗുണാദിഷു സശബ്ദ ബുദ്ധി അനുഭവത്തെഹി. ദ്രവ്യഗുണകർമ്മങ്ങളിൽ സത്ശബ്ദബുദ്ധി അനുവർത്തിക്കുന്നുണ്ട്. സദ്രവ്യം സൻ ഗുണ സൻ കർമ്മ ഇത്യാദി ദർശനാ സത്യമേവം സ്യാ ഇദാനീ പ്രാഗുത്പത്തിസ്തു നിവേദം കാര്യം സദേവ ആസീദിത്യഭ്യുഗമിരി വൈശിഷ്യീ. പറയുന്നു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇദാനീ നിങ്ങളീ പറയുന്നതൊക്കെ ശരിയാണ്, ഇപ്പോ സർവത്ര സത് എന്നുള്ള അനുഭവമുണ്ട്, ദ്രവ്യഗുണകർമ്മങ്ങളിലെല്ലാം സത്തിൻ്റെ അനുഭവമുണ്ട്, ദ്രവ്യഗുണകർമ്മങ്ങളെ സത്തെന്ന് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പ്രാഗുത്പത്തിസ്തു ഉത്പത്തിക്ക് മുമ്പോ ഇവിടെ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല പറയുന്നു, ഉത്പത്തിക്ക് മുമ്പുള്ള കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ സുഷുപ്തിയിലെ കാര്യം പറയുന്നു. നൈവേദം കാര്യം, അവിടെ ഈ കാര്യമൊന്നുമില്ലല്ലോ. ഇതുണ്ടെങ്കിൽ പുസ്തകം മുമ്പിലുള്ളപ്പോൾ എനിക്കറിയാൻ പറ്റുന്നു അസ്ഥി ഉണ്ട് ഉണ്മ. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പ്, അതുകൊണ്ട് അവരെന്താ പറയുന്നത്? സദൈവ ആസീദിത്യ അഭ്യമ്യത വൈശേഷിക്കേഹി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു എന്ന് അവർ സ്വീകരിക്കുന്നില്ല. ന്യായ വൈശേഷികന്മാർ അവർ സ്വീകരിക്കുന്നില്ല. മറിച്ച് എന്താണ്? പ്രാകൃത്വത്തെ കാര്യസ്യ അസത്വ അഭ്യമോ. അവർ പറയുന്നത് ഒരു കാര്യത്തെ നിങ്ങൾ സത്തെന്ന് പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഉണ്മയെ, അസ്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് സൃഷ്ടമായതിനു ശേഷമേ അത് അംഗീകരിക്കാൻ പറ്റും. സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ച പിന്നെ സൃഷ്ടിയുടെ ആവശ്യമില്ല. അതാണ് അവർ പറയുന്ന വ്യക്തി. അതുകൊണ്ട് അവരുടെ പറയും ആരംഭമാണ് സൃഷ്ടിക്കുന്ന മുമ്പ് ആ കാര്യമെല്ലാം അതിൻ്റെ അഭാവമാണ് ഉണ്ടായത്. ഭാവത്തെയും അഭാവത്തെയും അവർ സ്വീകരിക്കുന്നു. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിൽ പാത്രത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. ഇവിടെ പറയുകയാണ് ആ പാത്രം സത്താണ്, അതിപ്പോ സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു, സൃഷ്ടിക്ക് ശേഷവും സത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടിയുടെ ആവശ്യമില്ല. സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ സൃഷ്ടി? മുമ്പ് തന്നെ അതുണ്ടല്ലോ. സത്തായിരുന്നു പറഞ്ഞാൽ അത് ഉണ്ടെന്ന കാര്യം സൃഷ്ടിക്കുന്ന മുമ്പുണ്ടെങ്കിൽ പിന്നെ കാര്യത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു വസ്തുവിന്റെ സത്വത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. പ്രാകൃത്വത്തെ കാരസ്യ അസത്വഭ്യം, അതുകൊണ്ട് അവരഭാവത്തെ സ്വീകരിക്കുന്നു. ഇവിടെ എന്താണ് ചെറിയ പറയുന്നത്? സദൈവ ഇതം എന്ന് പറഞ്ഞാൽ കാര്യം സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു എന്നാ. എന്നുവെച്ചാ ഏകമേവ അസത് അദ്യം പ്രാകൃത്വത്തെരിച്ഛന്തി ഏകം അദ്വിതീയം സത് എന്നവർ സ്വീകരിക്കുന്നത്. അതാണ് വ്യത്യാസം. സത്വത്തെ അവർ സ്വീകരിക്കുന്നു ദ്രവ്യഗുണകർമ്മങ്ങൾ. പക്ഷേ അസത്വ ഏകമാണ് അദ്വിതീയമാണ് സൃഷ്ടിക്കുന്നുമ്പും അങ്ങനെ ആയിരുന്നു എന്ന് അവർ സ്വീകരിക്കുന്നില്ല. തസ്മാ വൈശേഷിക പരികൽപ്പിത അത് സതോ അന്യത് കാരണമിതം സതുച്ചിതേ മൃദാദി ദൃഷ്ടാന്തിഭ്യ. എന്തോ വൈശേഷികന്മാർ അതുവരെ എത്തിയിട്ടില്ല. അവരിതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. അദ്വൈതി പറയുന്ന എന്താണോ ആ അവർ പറയുന്ന സത്തല്ല, അതിനും അപ്പുറമുള്ളവരുടെ കാരണം സുഷുപ്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന സ്ഥിതി ചെയ്തിരുന്ന ആ സത്ത് അതിനെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ? മൃദാദി ദൃഷ്ടാന്തം, മൃദാദി ദൃഷ്ടാന്തങ്ങളിലൂടെ എന്താണ് ഒരു കാര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. കാര്യം സത്താണെന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണവും ആ സത്ത് തന്നെ ആയിരിക്കണം. അതാണ് ഇവിടെ ചേതവേദനോട് പറയുന്നത്. നീ ഒരു കാര്യമാണ്, നീ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി ആയിരിക്കുന്ന നീ എന്താണോ ഇപ്പം അത് അകാരണമാണ്, നീ അതാണ് എന്നാ പറയുന്നു. മൃദാദി കാര്യങ്ങളെല്ലാം അതുപോലെ അതിൻ്റെ കാരണമാണ്. പാത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുപോലെ അതിൻ്റെ കാരണമാണ്. അങ്ങനെ കാര്യകാരണ ബദ്ധമായി ചിന്തിച്ചാൽ സർവവും പരമകാരണമാണ്, സർവവും സത്താണ്. അത്രമാത്രം വൈശേഷികരെത്തിയിട്ടില്ല. അതുകൊണ്ട് രണ്ടും കൂടെ പറയുന്നത് ഇവരായതുപോലെ ഞാൻ പറയുന്ന സിദ്ധാന്തം വരെയാണ്. ഞാൻ പറയുന്ന എന്താണ്? ഇതിപ്പോ സത്താണ്, ഇത് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് സത്തായിരുന്നു, സർവവും സത്താണ്. വൈശേഷികൻ എന്താ പറയുന്നത്? ഇതിപ്പോ സത്താണ് സംബന്ധിച്ചു, പക്ഷെ സൃഷ്ടിക്കുന്നുണ്ട് ഇത് സത്തായിരുന്നില്ല, ആയിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. തത്ര ഹേതസ്മിൻ പ്രാകൃത്വത്തെ വസ്തുനിരൂപണേ ഏകേ വൈനാശിക ആഹു. ഇനി മറ്റ് ചിലർ ഏകേ അന്യർ വൈനാശികന്മാരുണ്ട്, ശൂന്യവാദികളാണ് വൈനാശികനെന്ന് പറയുന്നത്. ഭാഷകാലം പറയും മഹാവൈനാശികന്മാർ. രണ്ടർത്ഥത്തിനുമാണ് വൈനാശികനെന്ന് പറയുന്നത്, മഹാനാശങ്ങൾ എന്നുള്ള അർത്ഥത്തിനുമാണ്. എത്ര പറഞ്ഞാലും കാര്യം മനസ്സിലാകത്തില്ല. അങ്ങനെ പ്രാഗുത്പത്തേഹേ വസ്തു നിരൂപണേ സൃഷ്ടിക്കുന്ന മുമ്പ് എന്താണ്, അതിനെക്കുറിച്ചുള്ള നിരൂപണത്തിൽ അവരുടെ അഭിപ്രായം. വസ്തു നിരൂപയന്തോ അസത് അഭാവമാത്രം പ്രാഗുത്പത്തേഹേ ഇതം ജഗത് ഏകമേവ അഗ്രെ അദ്വിതീയം ആസീതി. കാരണം അടുത്തുകൂടെ പറയുന്നുണ്ട് അസദേവ ഇതം അഗ്രെ ആസീ, ഇത് അസത്തായിരുന്നു, അതിനാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരും ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് പ്രപഞ്ചത്തിന്റെ കാരണം. ഇവിടെ ഭാഷ്യകാലം പറയുന്നു ഇത് സത്താണ്, ഇതിന്റെ കാരണവും സത്താണ്. അവരെന്താണ് പറയുന്നത്? ഇത് അസത്താണ്, അസത് എന്ന് പറഞ്ഞാൽ എന്താ? കേവലം അഭാവം എന്നാണ് അവർ പറയുന്നത്. വ്യത്യാസം, വൈശേഷികന്മാർ പറയുന്നതിനും വ്യത്യാസമുണ്ട്. വൈശേഷികന്മാർ പറയുന്ന എന്താണ്? സത്ത് അസത്ത് രണ്ടുമുണ്ട്. ഈ കാര്യം ഇപ്പോൾ ഇത് സത്താണ്, ഇതുണ്ടാകുന്നതിന് മുമ്പ് അസത്താണ്. ഇവരതന്നെ പറയുന്നത് കേവലം അസത്ത് മാത്രം, സർവമാക്കുക. പിന്നെ ഇതൊക്കെ കാണുന്നതോ അത് ഭ്രാന്തി, അത് അദ്വൈതിയെപ്പോലെയാണ് സ്വീകരിക്കുന്നത്. സമ്പ്രതി എന്നവർ പറയുന്നു, ഭ്രാന്തിയാണ്. പിന്നെയോ എവിടെയായി ഭ്രാന്തി? ശൂന്യത, അഭാവത്തിൽ. അതെന്തഭാവമാണ്? ഒരു വസ്തു ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ അഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പുസ്തകമായിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ഇവിടെ കാണത്തില്ല. നമ്മൾ പറയും പുസ്തകത്തിൻ്റെ അഭാവം ഉണ്ടെന്ന്. അത് പുസ്തകം ഉള്ളതുകൊണ്ട് അത് പറയാൻ കഴിയും. പ്രതിയോഗി ഉണ്ടെങ്കിലേ അഭാവത്തെക്കുറിച്ച് പറയാൻ പറ്റും. പുസ്തകത്തിൻ്റെ അഭാവത്തിന് പ്രതിയോഗി പുസ്തകമാണ്. ആ പ്രതിയോഗി എന്താണ്? അഭാവം എൻ്റെ സത്താണ്. പ്രതിയോഗിക അഭാവം, അതാണ് വൈശേഷികന്മാർ എന്നൊക്കെ പറയുന്നത്. അഭാവമുണ്ട്, പക്ഷെ അതിനൊരു പ്രതിയോഗിയുണ്ട്. അതുകൊണ്ട് സർവത്ര അഭാവം എന്നവർക്ക് പറയാൻ പറ്റത്തില്ല. സൃഷ്ടിക്കുന്ന മുമ്പ് അഭാവം ഉണ്ടായിരുന്നു, സൃഷ്ടിയിൽ ഭാവമായി. അതെന്താണ്? സത്താണ്. സൃഷ്ടിക്കുന്ന മുമ്പ് അഭാവമാണ്. പക്ഷേ വൈനാശികന്മാർ, ബൗദ്ധന്മാർ പറയുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നത് പ്രതിയോഗി സത്തല്ല, അതും അഭാവമാണ്. അവർ ഉദാഹരണം പറയുന്നത് ശശവിഷാണം നാസ്തി, ശശവിഷാണം ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അഭാവം. എന്തില്ല എന്ന് പറഞ്ഞ് ശശവിഷാണം. അപ്പൊ ശശവിഷാണം എന്താ? അതും ഇല്ലാത്തതാണ്. അപ്പോ ശശവിഷാണം നാസ്തി എന്ന് പറയുമ്പോൾ അവിടെ നാസ്തി ഇല്ലായ്മയുടെ പ്രതിയോഗിയായിരിക്കുന്ന എന്താണ്? അതും ഇല്ലായ്മ തന്നെയാണ്. അതുപോലെയാണ് ഈ പ്രപഞ്ചം ശശുവിഷാണം നാസ്തി എന്ന് പറയുന്നത്. എന്നാലും ഇതെല്ലാം അനുഭവപ്പെടുന്നു, അത് സമൃദ്ധി, ഭ്രാന്തി. അതാണ് അസത് അഭാവം മാത്രം പ്രാകൃതത്തെ അത് പറയുന്നു. സൃഷ്ടിക്കുന്നുണ്ട് കേവലം അഭാവം മാത്രം. ഇതം ജഗത് ഏകമേവ അഗ്രേ അദ്വിതീയമാസി, അസത്തായിരുന്നു. അതാണ് അവർ പറയുന്നത്. സദഭാവം മാത്രം ഹി പ്രാകൃതത്തെ ഹി തത്വം കൽപ്പയന്തി ബൗദ്ധാഹ. സദഭാവം, അതാണ് അവർ പറയുന്നത്. എന്ന് വിചാരിച്ച് സത്വമുണ്ടോ? സത്വമില്ല. സദാഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ശശവിഷാണം നാസ്തി എന്ന് പറയുന്നത്. ശശവിഷാണം നാസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ശശവിഷാണം ഇല്ലെന്നാണോ? അല്ല, ഇല്ലാത്ത ശശവിഷാണം ഇല്ലെന്നാണ്. അതുപോലെ ഇല്ലാത്ത കാര്യത്തിൻ്റെ അഭാവമാണ് ഉത്പത്തിക്ക് മുമ്പ്, ഉള്ള കാര്യത്തിന്റെ അഭാവമാണ്. നദോ സത് പ്രതിദ്വന്ദ്വിം വസ്തുന്തരമിച്ഛന്തി.